SBS റേഡിയോ. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമ്മൾ കാലാകാലങ്ങളായി കേൾക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സ്ത്രീധനം. അതിപ്പോൾ കേരളമായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായാലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായാലും എല്ലാം നാനാത്വത്തിൽ ഏകത്വം പോലെ സ്ത്രീധന സംവിധാനം നിലനിൽപ്പുണ്ട്. നിയമപരമായി സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളും മരണങ്ങളുമെല്ലാം സ്ഥിരം വാർത്തകളുമാണ്. എന്നാൽ ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഈ പ്രശ്നം എത്രത്തോളമുണ്ട്? ഇതേക്കുറിച്ച് അന്വേഷിച്ച സെനറ്റ് സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അതേക്കുറിച്ച് വിശദമായി കേൾക്കാം. മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ ജനിച്ചു വളർന്ന നാട്ടിലെ പല രീതികളും മിക്കവരും കൂടെ കൊണ്ടുപോകാറുണ്ട്. നല്ല രീതികൾ മാത്രമല്ല, പലപ്പോഴും തീർത്തും അപരിഷ്കൃതമായ പല രീതികളും. അത്തരത്തിൽ ഓസ്ട്രേലിയൻ സമൂഹത്തിലും അതിവേഗം പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണ് സ്ത്രീധനം എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് സെനറ്റിൻ്റെ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമർപ്പിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ നിയമവ്യവസ്ഥയിലും സമൂഹത്തിലും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിലും അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സ്ത്രീധന സമ്പ്രദായം രാജ്യത്തുണ്ടാക്കുന്നുവെന്നാണ് സെനറ്റ് കമ്മിറ്റി കണ്ടെത്തിയത്. പ്രതീക്ഷിച്ചതിലും ഏറെ വലുതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നമെന്ന് സെനറ്റ് സമിതി അധ്യക്ഷ സെനറ്റർ ലൂയിസ് പ്രാറ്റ് പറയുന്നു.
Look, it was far more significant than I was really expecting it to be, and I saw that really from the wide range of participation of women and of community organisations who've been supporting and interacting with both men and women who've been affected by these issues. So I can't really say how big it is, but I can say that it's certainly big enough for us to take it seriously as an issue that needs legal and policy reform in Australia.
7 മാസം നീണ്ട അന്വേഷണത്തിനും തെളിവെടുപ്പിനും ശേഷമാണ് സെനറ്റ് സമിതി റിപ്പോർട്ട് നൽകിയത്. ഇന്ത്യയിലും ദക്ഷിണേഷ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം വൻതോതിൽ കൂടിയതോടെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും ഭീഷണികളും ആത്മഹത്യകളും കൊലപാതകങ്ങളുമെല്ലാം ഓസ്ട്രേലിയയിൽ വർദ്ധിക്കുന്നുവെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. ഇത്തരം പീഡനങ്ങൾക്കിരയായ നിരവധി പേർ സമിതിക്ക് മുന്നിൽ തെളിവ് നൽകി. ഇതേ തുടർന്ന് സ്ത്രീധന പ്രശ്നം നേരിടുന്നതിന് വേണ്ടി 12 നിർദ്ദേശങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെനറ്റിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഓസ്ട്രേലിയയിലെ കുടുംബ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഫെഡറൽ സർക്കാർ തയ്യാറാകണം എന്നാണ്. ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ സ്ത്രീധന പീഡനത്തെയും ഉൾപ്പെടുത്തണമെന്നാണ് ശുപാർശ. ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനം എന്ന ഗണത്തിൽ ഇതും ഉൾപ്പെടുത്തണമെന്ന് സെനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ചു. നിലവിൽ വിക്ടോറിയയിൽ മാത്രമാണ് ഗാർഹിക പീഡന നിയമത്തിൽ സ്ത്രീധന വിഷയം പരാമർശിക്കപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കണമെന്ന് സമിതി അധ്യക്ഷ സെനറ്റർ ലൂയിസ് പ്രാറ്റ് പറഞ്ഞു.
Look, we've suggested that it should be recognised, but it's not necessarily for the Commonwealth to decide, because if they're criminal laws in relation to family and domestic violence and economic abuse, then in general terms those laws are created by the states. So it really is time though for a national discussion about this kind of violence and abuse that's taking place.
പക്ഷേ സമിതി ശുപാർശയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം മറ്റൊന്നാണ്, സ്ത്രീധനം നിയമവിരുദ്ധമായോ ക്രിമിനൽ കുറ്റമായോ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന്. അതായത് സ്ത്രീധനം വാങ്ങുന്നത് നിരോധിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ പുതിയ നിയമം കൊണ്ടുവരേണ്ടതില്ല എന്ന് സമിതി ശുപാർശ ചെയ്യുന്നു.
Yes, well, we are concerned that it might drive dowry abuse further underground. And we also recognise that married couples will bring assets into their relationship. It's only where that becomes abusive and that might be an issue. So we do need to be careful, for example, if a bride brings assets to a relationship, but those assets are taken out by other members of the family and given to other people. So it's a complicated thing in terms of what you define as dowry and when it has benefit, but this also disadvantage for those who participate in it.
ഈ ശുപാർശയ്ക്ക് അടിസ്ഥാനമായി സെനറ്റ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണവും ശ്രദ്ധേയമാണ്. സ്ത്രീധനവിരുദ്ധ നിയമം നിലവിലുണ്ടായിട്ടും ഇന്ത്യയിൽ അത് എത്രമാത്രം പരാജയപ്പെട്ടു എന്ന കാര്യം സെനറ്റ് കമ്മിറ്റി കണക്കിലെടുത്തു. ഒപ്പം ഈ നിയമം പുരുഷന്മാർക്കെതിരെ എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നും.
Yes, it's very clear that the Indian law preventing dowry hasn't worked because dowry abuse is still practiced in India. And in addition, we certainly also had examples of men falsely accused of dowry abuse put before the committee, including examples of Australian men, where Australian citizens, where that had happened. But what we need is a very clear sense of where and to whom the harm is occurring in terms of that abuse, and good law should be able to do that.
സ്ത്രീധന പീഡനം എന്ന പേരിൽ പുരുഷന്മാർക്കെതിരെ കള്ളക്കേസുകൾ നൽകുന്ന രീതി ഓസ്ട്രേലിയയിലുമുണ്ട് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരം കള്ളക്കേസുകൾ പതിവാകുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ലഭിച്ചുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു.
Yes, there were very, very sad examples on both sides, and in that sense, we need to make sure that dowry abuse does not happen in either direction.
ഓസ്ട്രേലിയൻ പൗരത്വം എന്ന അവകാശം വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് കൂടുതൽ സ്ത്രീധനം വാങ്ങുന്ന പ്രവണത പോലും കണ്ടുവരുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓസ്ട്രേലിയയിലേക്ക് വരാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ കൂടുതൽ സ്ത്രീധനം നൽകാൻ പെൺകുട്ടികളുടെ വീട്ടുകാർ തയ്യാറാകുന്നു.
ഫോർ എക്സാമ്പിൾ, ഐഡ് സീൻ കേസസ് വേർ വിമൻ വാർ ദേ വർ സ്റ്റിൽ ഓവർസീസ് വെയിറ്റിംഗ് ടു മാരി ദേർ പ്രസ്പെക്റ്റീവ് സ്പൗസസ് ആർ ബീയിംഗ് ആസ്ക്ഡ് ടു പുട്ട് മോർ ആൻഡ് മോർ മണി ഇൻടു ദേർ ഹസ്ബൻഡ്സ് bank account only to find that they don't have access to that money themselves and that their spouse is not putting any money in and that money has been transferred to other people and that the pretense of dowry, the desire of the spouse to get hold of that money, was frankly the pretext for the creation of the whole relationship, and at times the woman did not even know that was the case. They had high hopes for their future relationship in Australia. It might be, for example, that someone has an Australian citizenship and they are looking for a bride, and that a family sees Australian citizenship and a life in Australia as a desirable thing, and so that Australian citizen can extract a very high dowry price.
എന്തായാലും ഇത്തരത്തിൽ സ്ത്രീധന പീഡനം നേരിടുന്നവരെ സംരക്ഷിക്കാനായി പുതിയ ഒരു വിസ കൊണ്ടുവരണമെന്നും സെനറ്റ് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കും എന്ന പേരിൽ ഭാര്യയെ ഭീഷണിപ്പെടുത്തി കൂടുതൽ സ്ത്രീധനം വാങ്ങുന്ന നിരവധി സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിലുള്ള സ്ത്രീധന പ്രശ്നങ്ങൾ SBS റേഡിയോ മുൻപ് പലപ്പോഴും പുറത്തു കൊണ്ടുവന്നിരുന്നു. അത്തരം റിപ്പോർട്ടുകൾ കൂടി കണക്കിലെടുത്താണ് സെനറ്റ് സമിതി അന്വേഷണം തുടങ്ങിയതും റിപ്പോർട്ട് സമർപ്പിച്ചതും. ഓസ്ട്രേലിയൻ സംസ്കാരത്തിന് ചേരാത്ത ഈ പ്രവണത കൃത്യമായി നേരിടാൻ ഇനിയും വൈകരുത് എന്നാണ് സമിതിയുടെ ശക്തമായ നിർദ്ദേശം.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.